വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മൗലവി ചേകന്നൂർ തിരുത്തിയ മുസ്ലിങ്ങൾക്കിടയിലെ ഖുർആൻ വിരുദ്ധ ചിന്താഗതികൾ എന്തൊക്കെയായിരുന്നു? തന്റെ 15 ഗ്രന്ഥങ്ങളിലൂടെ മൗലവി സാഹിബ് സ്ഥാപിച്ച ഖുർആനിക ദർശനങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം. മുസ്ലിങ്ങൾ മുറുകെ പിടിക്കേണ്ട ഒരേയൊരു പ്രമാണഗ്രന്ഥം ഖുർആൻ മാത്രമാകുന്നു. നബിയെ അനുസരിക്കുക, നബിയെ പിൻപറ്റുക, ഇബ്രാഹിം നബിയെ പിൻപറ്റുക, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റുക, പൂർവ്വ പ്രവാചകന്മാരെ പിൻപറ്റുക എന്നൊക്കെ ഖുർആൻ കൽപ്പിച്ചതിന്റെ വിവക്ഷ. വിശുദ്ധ ഖുർആൻ പിൻപറ്റലാണെന്ന് അഥവാ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കലാണെന്ന് തന്റെ പ്രസിദ്ധമായ പ്രമാണയോഗ്യമായ ഹദീസ് ഏത് എന്ന ഗ്രന്ഥത്തിൽ മൗലവി സ്ഥാപിച്ചിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണെന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ മനുഷ്യപിതാവായ ആദം നബിയുടെ കാലം മുതൽ ഇതുവരെ വന്ന എല്ലാ ദൈവിക മതങ്ങളും ഇസ്ലാം തന്നെയാണെന്നും ഖുർആൻ ഉണർത്തുന്നു. സാക്ഷാൽ ഹിന്ദുധർമ്മവും ക്രിസ്തുമതവും ജൂതമതവും ജൈനമതവും എല്ലാ മതിന്റെ തനത് രൂപത്തിൽ ഇസ്ലാം തന്നെയായിരുന്നു എന്നാണ് ചേകന്നൂർ മൗലവി കണ്ടെത്തിയ ഒരു ഖുർആനിക ദർശനം. ഏകദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഏതു മതക്കാരനും അവൻ ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൂതനാകട്ടെ, സാബിയാകട്ടെ, അവർക്കൊക്കെ പരലോകമോക്ഷവും സ്വർഗവുമുണ്ടെന്ന് ഖുർആൻ വാഗ്ദത്തം ചെയ്യുന്നു. അതേസമയം സുന്നത്ത് ജമാഅത്തുകാരായ മുസ്ലിങ്ങൾ മാത്രമാണ് സ്വർഗാവകാശികൾ എന്ന് അബൂഹുറൈറകൾ ലോക മുസ്ലിങ്ങളെ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നു. എല്ലാ മതങ്ങളെയും പോലെ ഇസ്ലാമും അഥവാ ഖുർആനും മോക്ഷത്തിലേക്കുള്ള ഒരു മാർഗമാകുന്നു. അല്ലാതെ ഖുർആൻ മാത്രമാണ് മോക്ഷത്തിലേക്കുള്ള മാർഗമെന്ന് പറയാൻ പാടുള്ളതല്ല. ലോക സുന്നികൾ വിശ്വസിക്കുന്നത് പോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടതുപോലെ ലോകമതക്കാരെല്ലാം അവരുടെ ദൈവീക ഗ്രന്ഥങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരണമെന്ന യാതൊരു നിർബന്ധവും ഇസ്ലാമിലില്ല, ഖുർആനിലുമില്ല. ഏതു മതക്കാരനും അവന്റെ കയ്യിലുള്ള യഥാർത്ഥ ദൈവീക ഗ്രന്ഥമനുസരിച്ച് ജീവിച്ചാൽ മതി എന്നു സാരം. ജീവിക്കാനൊരു ദൈവിക ഗ്രന്ഥവും ഇല്ലാതിരിക്കുകയും ഒരു മതവുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് ഖുർആൻ അവരുടെ മതമായി സ്വീകരിക്കാം. അതും ഖുർആൻ ചിന്തിച്ചു പഠിച്ച് സ്വീകാര്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം. മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ഈ അർത്ഥത്തിലാണ് മുഹമ്മദ് നബി തിരുമേനി ലോകജനതക്കാകമാനം മാർഗദർശകനായിട്ടുള്ള പ്രവാചകൻ എന്ന് ഖുർആൻ പറയുന്നതെന്ന് സർവമത സത്യവാദം ഖുർആനിൽ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട മൗലവി അവർകൾ സമർത്ഥിക്കുന്നു. പിതാവ് മരിച്ചാൽ ഉപ്പാപ്പയുടെ സ്വത്തിൽ പേരക്കുട്ടികൾക്ക് അവകാശമില്ലെന്ന നീതിരഹിത കാടൻ നിയമം ഇസ്ലാമിൽ നബിവചനം എന്ന പേരിൽ കുത്തിക്കയറ്റിയതും അബൂഹുറൈറ പ്രഭൃതികളായിരുന്നു. അനാഥ പൌത്രന്മാർക്ക് ഉപ്പാപ്പയുടെ സ്വത്തിൽ അവകാശമുണ്ടെന്ന് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് മൗലവി ചേകന്നൂർ ഇസ്ലാമിലെ പിന്തുടർച്ചാ നിയമം എന്ന ഗ്രന്ഥത്തിൽ സമർത്ഥിക്കുന്നു. പ്രസ്തുത ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരം ചെയ്യുകയുണ്ടായി. അതുമായി അദ്ദേഹം സുപ്രീംകോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഏതോ മതഭ്രാന്തന്മാർ ആ പണ്ഡിതവര്യനെ തട്ടിക്കൊണ്ടുപോയത്. ഈ പ്രപഞ്ചത്തിനൊരന്ത്യമുണ്ടെന്നും ആ അന്ത്യനാളിൽ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മനുഷ്യാത്മാക്കളെയും ദൈവം ഒരുമിച്ച് കൂട്ടുമെന്നും മനുഷ്യന്റെ ഓരോ അണുമണിത്തൂക്കം നല്ലതും ചീത്തയുമായ ചെയ്തികളെക്കുറിച്ച് അന്നാളിൽ ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടുമെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. നേരെ മറിച്ച് അതിനു മുമ്പായി ഖബറിൽ വെച്ച് ഒരു വിചാരണയുണ്ടെന്നോ ശിക്ഷയുണ്ടെന്നോ ഖുർആനിൽ ഒരു സൂചന പോലുമില്ല. അതേസമയം അന്ത്യനാളിലെ വിചാരണയ്ക്ക് മുമ്പായി ഖബറിൽ വെച്ച് ഒരു വിചാരണയും ലോക്കപ്പ് മർദ്ദനവുമൊക്കെയുണ്ടെന്ന് ഖുർആനിക സിദ്ധാന്തത്തിന് കടകവിരുദ്ധമായി പള്ളി മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നു. ജിബ്രീൽ എന്ന മലക്ക് വഴി, അതായത് ദൈവത്തിന്റെ ഒരു പ്രാപഞ്ചിക ശക്തി വഴി, ഈ ഖുർആൻ മുഹമ്മദിന്റെ മനസ്സിലേക്ക് അവതരിപ്പിച്ചത് നാമാണ് എന്ന് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു. അതേസമയം ദൈവീക സന്ദേശവുമായി ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നു എന്ന് മുസ്ലിം പുരോഹിതന്മാർ പഠിപ്പിക്കുന്നു, മലക്കുകളെ മതം പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ അയക്കുകയില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അതേസമയം ജിബ്രീൽ എന്ന മാലാഖ പല പ്രാവശ്യം മക്കത്തെയും മദീനത്തെയും പള്ളിയിൽ മതം പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ വന്നു, ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും പഠിപ്പിച്ചു എന്ന് മുസ്ലിയാക്കന്മാർ അവരുടെ മതപ്രസംഗത്തിൽ വിളമ്പുന്നു. യാത്രക്കാരനും രോഗിക്കും റമളാനിലെ വ്രതം ബാധകമല്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനാൽ യാത്രയേക്കാൾ ബുദ്ധിമുട്ടുള്ള ഏത് ജോലിക്കും നോമ്പ് ഒഴിവാക്കാമെന്ന് ഖുർആൻ കൊണ്ട് മൗലവി സമർത്ഥിക്കുന്നു. അതേസമയം ജോലി ചെയ്യുന്നവൻ എത്ര ഭാരിച്ച ജോലിയാണെങ്കിലും നോമ്പ് ഒഴിവാക്കൽ കൊടിയ പാപമാണെന്നും നോമ്പില്ലെങ്കിൽ നോമ്പുകാരനെപ്പോലെ അഭിനയിക്കുകയെങ്കിലും വേണമെന്നും ഖുർആൻ വിരുദ്ധമായി പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച ഒരു ഇളവുകളും മതഭ്രാന്ത് മൂത്ത ഈ പുരോഹിതവർഗം അനുഭവിക്കാൻ അവസരം നൽകുന്നില്ല എന്നു സാരം. നമസ്കാരം തുടങ്ങിയ ആരാധനകൾ രഹസ്യമായി നിർവഹിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആരാധനകളൊക്കെ പരസ്യമാക്കുന്നതിലാണ് പുണ്യമെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു. ഏകദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഏതു മതക്കാരനും, അവൻ ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൂതനാകട്ടെ, സാബിയാകട്ടെ, അവർക്കൊക്കെ പരലോകമോക്ഷവും സ്വർഗവുമുണ്ടെന്ന് ഖുർആൻ വാഗ്ദത്തം ചെയ്യുന്നു. അതേസമയം സുന്നത്ത് ജമാഅത്തുകാരായ മുസ്ലിങ്ങൾ മാത്രമാണ് സ്വർഗാവകാശികൾ എന്ന് അബൂഹുറൈറകൾ ലോകമുസ്ലിങ്ങളെ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നു. ഹജ്ജ് കൊണ്ട് ഒറ്റ പാപവും പൊറുക്കുമെന്ന് ഖുർആനിൽ എവിടെയുമില്ല. എന്നാൽ ഹജ്ജ് ചെയ്തവൻ അന്ന് പെറ്റ കുട്ടിയെപ്പോലെ പാപരഹിതനും സ്വർഗാവകാശിയുമായി എന്നാണ് അബൂഹുറൈറ പഠിപ്പിച്ചത്. ലോകത്ത് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും തന്റെ ഇഷ്ടദാസന്റെ പ്രാർത്ഥന ദൈവം ഒരുപോലെ കേൾക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന ഒറ്റ സ്ഥലങ്ങളും ലോകത്തെവിടെയും സാക്ഷാൽ മക്കാ മദീനയിൽ പോലുമുണ്ടെന്നും ഖുർആൻ പഠിപ്പിക്കുന്നില്ല. പാവപ്പെട്ടവൻ അവന്റെ കൂരയിൽ കിടന്ന് പ്രാർത്ഥിച്ചാലും പണക്കാരൻ മക്കത്ത് പോയി പ്രാർത്ഥിച്ചാലും ദൈവത്തിന് മുമ്പിൽ ആ പ്രാർത്ഥന ഒരുപോലെയാകുന്നു. അള്ളാഹു നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാകുന്നു. അവൻ അളക്കുന്നത് മനുഷ്യന്റെ മനസ്സിലുള്ള ദൈവഭയം കൊണ്ടുമത്രേ. ഖുർആനിലുള്ള ഈ സിദ്ധാന്തത്തിന് കടകവിരുദ്ധമായാണ് അബൂഹുറൈറകൾ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില പ്രത്യേക സ്ഥലങ്ങൾ മക്കാ മദീനയിലുണ്ടെന്ന്, അതേസമയം നാട്ടിലുള്ള ആവശ്യകതകൾ തീർക്കാതെ, നിർധനരെ സഹായിക്കാതെ, അഗതികളെ സഹായിക്കാതെ, പാവപ്പെട്ടവരുടെ പട്ടിണി തീർക്കാതെ മക്കാ മദീനയിലേക്കുള്ള തീർത്ഥാടനം പോലും ഒരു പുണ്യകർമ്മമല്ലെന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നു. കേവല നമസ്കാരം, നോമ്പ്, ഹജ്ജ് എന്നിവ ഒരു പുണ്യകർമ്മമാണെന്നോ സൽക്കർമ്മമാണെന്നോ അതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കയറിക്കളയാമെന്നോ ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്നുമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആൻ ബഹുമാനിക്കുന്ന ഒരു മൃഗമായ നായയെ, മനുഷ്യർക്ക് ഏറ്റവും ഉപകാരമുള്ള ജന്തുവായ നായയെ മുസ്ലിങ്ങൾക്ക് ഹറാമാക്കിയതും അബൂഹുറൈറയായിരുന്നു. ദൈവഭക്തരായ ഒരു കൂട്ടം നല്ലവരായ ചെറുപ്പക്കാരെക്കുറിച്ച് ഒരിടത്ത് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. നല്ലവരായ ആ സഹാബികളുടെ കൂട്ടത്തിൽ അവരോടൊപ്പം ആ ഗുഹയിൽ ഒരു നായയും ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ആ നായയെ അവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി എന്ന നിലയിലാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ ഹറാമാക്കാത്ത നായയെ പ്രവാചകന്റെ പേരും പറഞ്ഞ് അബൂഹുറൈറ മുസ്ലിങ്ങൾക്ക് ഹറാമാക്കി.
ഖുർആൻ കൊണ്ട് മൗലവി ചേരുന്നത് തന്റെ പ്രസിദ്ധമായ പ്രമാണയോഗ്യമായ ഹദീസിനെ എന്ന ഗ്രന്ഥത്തിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത ചില ആചാരങ്ങൾ. നബിയുടെ ജന്മദിനം കൊണ്ടാണ് മഹാന്മാരെ കുറിച്ച് അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുക തുടങ്ങിയ ചില ആചാരങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്ക് കടക വിരുദ്ധമല്ലാത്ത ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിലും മുസ്ലിങ്ങൾക്ക് യാതൊരു തെറ്റുമില്ലെന്ന് മൗലവി ചേകനൂർ അഭിപ്രായപ്പെടുന്നു. ഖുർആനോട് യോജിക്കുന്ന ഖുർആൻ വിരുദ്ധമല്ലാത്ത ഒറ്റ ഹദീസുകളെ മൗലവി തള്ളി പറഞ്ഞിരുന്നില്ല. അല്ല ഹദീസുകളെയും കൊള്ള ഹദീസുകളെയും മാത്രമേ മൗലവി എതിർത്തിട്ടുള്ളൂ.
ജാതിയുടെ ഭേദമെങ്കിൽ എല്ലാ മതക്കാരും സലാം അലൈക്കും അസ്സലാമു അലൈക്കും എന്നല്ല, സലാം അലൈക്കും ദൈവത്തിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് അഭിവാദ്യം പറയണമെന്ന് കാര്യകാരണ സഹിതം ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മുസ്ലിംകൾ തമ്മിൽ മാത്രമേ ആ അഭിവാദ്യം പാടുള്ളൂ എന്നാണ് അബൂ ഹുറൈറയിൽ നിന്നും സുന്നികൾ പഠിച്ചത്. മതപരമായ ഒരു സുന്നി വിഭാഗം മറ്റൊരു സുന്നി വിഭാഗത്തെ കാപ്പാറാക്കുകയും അവർക്ക് സലാം പറയാൻ പാടില്ല എന്ന് ഫത്വ നൽകുകയും ചെയ്തു. തങ്ങളുടെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട സുന്നികൾക്കും മുജാഹിദുകൾക്കും സലാം പറയാൻ പാടില്ല എന്നാണ് ചില തീവ്ര സുന്നികളുടെ നിലപാട് എന്നറിയുക. സലാമു അലൈക്കുമെന്ന ഖുർആനിലെ ശൈലിക്ക് പകരം അസ്സലാമു അലൈക്കുമെന്ന അബൂ ഹുറൈറ പഠിപ്പിച്ച പരമ്പരാഗത അറേബ്യൻ ദൂത ശൈലിയാണ് മുസ്ലിം ലോകത്ത് പരന്നത് എന്ന് സാരം.
ചുരുക്കത്തിൽ മുആവിയയുടെയും അബൂ ഹുറൈറയുടെയും ഖുർആൻ വിരുദ്ധ സംഘടനയായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഖമുദ്രയായ അഞ്ചു നേര നമസ്കാരം, നബി തിരുമേനി കേട്ടിട്ട് പോലുമില്ലാത്ത ഖുർആനിലില്ലാത്ത അഞ്ചു നേരത്തെ ബാങ്ക്, പ്രധാന നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് ഹജ്ജ്, താടി, തൊപ്പി എന്നിവ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അല്ലെന്നും അദ്ദേഹം സ്ഥാപിച്ചു. അഥവാ ഇസ്ലാം സുന്നി മുജാഹിദ് ജമാഅത്തുകളുടെ മാതൃ സംഘടനയായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും രണ്ട് വിഭിന്നങ്ങളായ മതങ്ങൾ തന്നെയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തിന്റെ അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾ അതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അത്രേ. വിശുദ്ധ ഖുർആനും ഖുർആൻ വിരുദ്ധമല്ലാത്ത ഹദീസുകളും ഇസ്ലാമിക ചരിത്രവും മൗലവി ചേകന്നൂരിന്റെ വാദങ്ങൾ 100% ശരിയായിരുന്നു എന്നതിൽ വ്യക്തമായ സാക്ഷികൾ അത്രേ. മുജാഹിദ് മൗലവിമാർ ആ വാദങ്ങൾ ഗ്രഹിച്ചിരുന്നില്ലെങ്കിലും 3 നേരത്തെ നമസ്കാരം 5 നേരമാക്കിയ അബൂ ഹുറൈറയും മുആവിയയും മുസ്ലിങ്ങളുടെ നമസ്കാര രൂപത്തെയും വെറുതെ വിട്ടില്ല. ലോക സുന്നികൾ ഇന്ന് നമസ്കരിക്കുന്നത് പോലെയല്ല പ്രവാചകൻ 1400 കൊല്ലം മുമ്പ് നമസ്കരിച്ചിരുന്നത് എന്നും മുസ്ലിങ്ങളുടെ ഇന്നത്തെ 5 നേര നമസ്കാരത്തിൽ 30 ഖുർആൻ വിരുദ്ധമായ തെറ്റുകളുണ്ടെന്നും അദ്ദേഹം അക്കമിട്ട് സമർത്ഥിച്ചു. നമസ്കാരത്തിലെ ആ ക്രമക്കേടുകൾ മാറ്റി നിർത്തിയാണ് മുസ്ലിങ്ങൾ നമസ്കരിക്കേണ്ടതെന്നും അതാണ് മുഹമ്മദ് തിരുനബിയുടെ നമസ്കാരരൂപമെന്നും ഖുർആനിലെ ആ നമസ്കാരരൂപമാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം തന്റെ നമസ്കാരം എങ്ങനെ എത്ര എപ്പോൾ എന്ന ഗ്രന്ഥത്തിൽ സമർത്ഥിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്കൊന്നും പണ്ഡിതോചിതമായ ഒരു മറുപടി പറയാൻ പുരോഗമനവാദികളായ മുജാഹിദ് ജമാഅത്ത് മൗലവിമാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. സി എൻ മൗലവിയുടെ മറുപടി ഗ്രന്ഥവും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെയും സലാം സുല്ലമിയുടെയും മറുപടി ഗ്രന്ഥങ്ങളും അതിനുള്ള വ്യക്തമായ രേഖകളത്രേ. സത്യാന്വേഷികളായ മുസ്ലിം സുഹൃത്തുക്കൾ മൗലവി ചേകന്നൂരിന്റെ ഗ്രന്ഥങ്ങളോടൊപ്പം പ്രസ്തുത മറുപടി ഗ്രന്ഥങ്ങളും തേടിപ്പിടിച്ച് വായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമസ്കാരത്തിന്റെ എണ്ണത്തിലും രൂപത്തിലും അബൂ ഹുറൈറ നടത്തിയ അഴിമതി ഖുർആൻ കൊണ്ട് തിരുത്തി എഴുതിയതിനാലാണ് സുന്നി മുജാഹിദ് ജമാഅത്ത് പണ്ഡിതന്മാരുടെ അടങ്ങാത്ത വിദ്വേഷം മൗലവി ചേകന്നൂരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ധീരനായ ആ ഖുർആൻ പണ്ഡിതൻ അടങ്ങിയിരുന്നില്ല. നബിയുടെ കാലശേഷം 4-ാം ഖലീഫയായ ഹസ്രത്ത് അലിയെ ചതിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണം കയ്യിലാക്കുകയും ഹസ്രത്ത് അലിയെയും അനുചരന്മാരെയും ഇസ്ലാമിന്റെ കേന്ദ്രമായ മക്കാ മദീനയിൽ നിന്ന് തുടിക്കുകയും ചെയ്തുകൊണ്ടാണ് മുആവിയയും മകൻ യസീദും 30 വർഷത്തോളം കാലം മക്കാ മദീനയിൽ ഏകാധിപത്യ രീതിയിലുള്ള രാജഭരണം നടത്തിയത്. പ്രസ്തുത കാലഘട്ടത്തിലാണ് നബിയുടെ സുന്നത്തെന്ന പേരിൽ പലതും തന്ത്രപൂർവം സാവധാന ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കാൻ മുആവിയയ്ക്കും അബൂ ഹുറൈറയ്ക്കും സാധിച്ചത്. പ്രാർത്ഥനയിൽ നമസ്കാരത്തിൽ ഏകനായ ദൈവത്തോടൊപ്പം മറ്റാരെയും വിളിച്ചു പോകരുതെന്ന് ഖുർആൻ കർക്കശമായ നിലയിൽ ഉപദേശിക്കുന്നു. അതേസമയം നമസ്കാരത്തിന്റെ അവസാനത്തിൽ അത്തഹിയാത്തിൽ നബിയെ വിളിച്ച് ഒരു സലാം പറയണമെന്ന് അബൂ ഹുറൈറ പഠിപ്പിച്ചു. അങ്ങനെയാണ് അത്രയും നബി നമസ്കാര രൂപം പഠിപ്പിച്ചത്. മരിച്ചവരാരും വിളിക്കില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മരിച്ചുപോയ നബി ആ സലാം കേൾക്കുന്നു എന്ന് ലോകസുന്നികൾ വിശ്വസിക്കുന്നു. ആ ഖുർആനിക സിദ്ധാന്തം തകർത്തതിന് പിന്നിൽ അബൂ ഹുറൈറയുടെ തലച്ചോറാണ് എന്നാണ് ചേകന്നൂർ കണ്ടെത്തിയത്. ഹേ നബി, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് ലോകസുന്നികൾ നമസ്കാരത്തിൽ പറയുമ്പോൾ ഖുർആനിന്റെ മൂന്ന് സിദ്ധാന്തങ്ങളാണ് അവരറിയാതെ തകർന്നു പോകുന്നത്. അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും പ്രാർത്ഥനയിൽ വിളിക്കരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അത് ലോകത്ത് ആദ്യമായി പഠിപ്പിച്ച നബിയെ തന്നെ വിളിച്ചുകൊണ്ട് നബിക്ക് ഒരു സലാം പറഞ്ഞുകൊണ്ട് ആ ഖുർആൻ സിദ്ധാന്തത്തെ തകർക്കുക. പിൽക്കാലത്ത് സുന്നികൾക്ക് മുഹീദീൻ ഷെയ്ഖിനെയും ബദരീനികളെയും ഒക്കെ വിളിക്കാൻ പ്രചോദനം നൽകിയത് മുസ്ലിങ്ങൾക്കിടയിൽ ഷിർക്കിന്റെ വിത്തുപാകാൻ കാരണമായത് ഇത്തരം വിളികളാണെന്നായിരുന്നു മൗലവിയുടെ കണ്ടെത്തൽ. ഹേ നബി, നിനക്ക് അല്ലാഹുവിന്റെ സലാമുണ്ടാകട്ടെ എന്ന് നബി തന്നെ നബിയുടെ നമസ്കാരത്തിൽ നബിയെ വിളിച്ച് പറയുമോ? തലക്ക് വെളിവില്ലാത്തവരല്ലേ അങ്ങനെ പറയുകയുള്ളൂ? അതോ നബിക്ക് പ്രത്യേകമായ ഒരു നമസ്കാര രീതിയും മുസ്ലിങ്ങൾക്ക് മറ്റൊരു നമസ്കാര രൂപവുമോ? നാം വളരെ പാവനമെന്നും പുണ്യകർമ്മമെന്നും കരുതി ചെയ്തു പോരുന്ന നമ്മുടെ നിത്യേനയുള്ള നമസ്കാരത്തിൽ നിന്ന് ഇത്തരം 30 തെറ്റുകളാണ് മൗലവി ചേരുന്നവർ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞത്. വളരെ ലളിതവും ഹൃദ്യവുമായ ഖുർആനിലെ നമസ്കാര രൂപം ഖുർആൻ കൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. അതുതന്നെയായിരുന്നു നബിയുടെയും നമസ്കാര രൂപമെന്ന് അദ്ദേഹം ഖുർആൻ വിരുദ്ധമല്ലാത്ത ഹദീസുകൊണ്ടും ചരിത്ര സത്യങ്ങൾ കൊണ്ടും തെളിയിക്കുന്നു. വായിക്കാനും വായിച്ചു വളരാനും കൽപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിച്ചത് തന്നെ. പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥൻ അത്യുദാരനാകുന്നു. അതിനാൽ നീ വായിക്കാൻ പഠിക്കണം എന്ന് മാനവരാശിയോട് ശക്തിയായി കൽപ്പിച്ചുകൊണ്ടാണ് ഖുർആന്റെ ആരംഭം തന്നെ. മാത്രമല്ല, അക്ഷരാഭ്യാസത്തെ സർവാനുഗ്രഹങ്ങളുടെയും ഉറവിടമായി ഖുർആൻ എണ്ണിയ 30 മഹാനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി ഖുർആൻ എണ്ണുകയും ചെയ്യുന്നു. വായിക്കാനും വായിച്ചു വളരാനും തയ്യാറില്ലാത്ത ഒരു ജനതയ്ക്ക് ഇവിടെ യാതൊരു വിപ്ലവവും നടത്താൻ സാധ്യമല്ലെന്ന് സർവജ്ഞാനിയായ അള്ളാഹു ഖുർആൻ കൊണ്ട് മനുഷ്യനെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിലെ പ്രഥമവും പ്രധാനവുമായ ആ സന്ദേശം അക്ഷരാഭ്യാസമാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യമെന്ന് മൗലവി സമർത്ഥിച്ചത്. ഖുർആനിലുള്ള ആദ്യത്തെ കൽപ്പന വായിക്കാനും വായിച്ചു വളരാനുമുള്ള ഒരു കൽപ്പനയാണെന്നിരിക്കെ നബിക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നു. എന്നിരിക്കെ നബിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നെന്നും നബി നിരക്ഷര കുച്ചിയായിരുന്നു എന്നും അബൂ ഹുറൈറകൾ ഹദീസുകളിൽ രേഖപ്പെടുത്തുന്നു. ഇന്നും പള്ളി മദ്രസകളിൽ സുന്നികൾ സത്യമറിയാതെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്ലാം കാര്യം 10 എന്ന ഗ്രന്ഥത്തിൽ നബിയുടെ പാവനമായ വ്യക്തിത്വത്തിന് നേർക്കുള്ള ഇത്തരം കടന്നാക്രമങ്ങളെ അദ്ദേഹം ഖുർആൻ കൊണ്ട് തകർക്കുന്നു. ഇസ്ലാം കാര്യം 5 പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറയുണ്ടാക്കിയ കള്ള ഹദീസിൽ ഗുരുതരമായ വ്യാകരണ തെറ്റുകളുണ്ടെന്നും ആ ഹദീസ് ഖുർആനുമായി ഒരിക്കലും യോജിക്കില്ലെന്നും അത് നബിയുടെ ശൈലിക്കോ ഭാഷയ്ക്കോ നിരക്കുന്നതല്ലെന്നും മൗലവി ചേകന്നൂർ തെളിയിക്കുന്നു. മാത്രമല്ല, 10 ഇസ്ലാം കാര്യങ്ങൾ അതിന്റെ പ്രാധാന്യമനുസരിച്ച് ഖുർആൻ എണ്ണിയപ്പോൾ കരാർ ഹജ്ജിനെയും ഖുർആൻ കൊണ്ടുള്ള ധർമ്മസമരത്തെയും നോമ്പിനേക്കാളും ഹജ്ജിനേക്കാളും ഒക്കെ പ്രാധാന്യമുള്ളതായി ഖുർആൻ എണ്ണുന്നു. എന്നാൽ കരാർ പാലനം, ജിഹാദ് എന്നിവയെ പുറംതള്ളിക്കൊണ്ട് ഖുർആൻ തന്നെ വളരെ പുണ്യം കുറച്ച് ചിത്രീകരിച്ച നോമ്പിനെയും ഹജ്ജിനെയും ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടായി എണ്ണുക വഴി കടുത്ത ഖുർആൻ ധിക്കാരമാണ് അബൂ ഹുറൈറ നടത്തിയതെന്ന് മൗലവി തെളിയിച്ചു. എല്ലാ മതക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഖുർആൻ പഠനം തന്ത്രപൂർവം മുടക്കുകയും സാമൂഹ്യപരമായി വളരെ പ്രാധാന്യമുള്ളതായി ഖുർആൻ പഠിപ്പിച്ച കരാർ പാലനം ഒരു ഇസ്ലാം കാര്യമായി പഠിപ്പിക്കാതെ ആ കരാർ പാലനത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ ശ്രദ്ധ തിരിക്കലുമായിരുന്നു അബൂ ഹുറൈറയുടെ ലക്ഷ്യം.
ചുരുക്കത്തിൽ, ബുഖാരിയും മുസ്ലിമും മറ്റും രേഖപ്പെടുത്തിയത് നബിയുടെ ഹദീസുകളല്ല, നബിയുടെ വചനങ്ങളല്ല, നബിയുടെ ചര്യകളുമല്ല, നബിയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട കള്ളവാർത്തകളാകുന്നു. ആ കള്ള ഹദീസുകളെ ഖുർആൻ കൊണ്ട് മൗലവി ചേകന്നൂർ തച്ചു തകർക്കുകയും ചെയ്തു.
അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഖമുദ്രയായ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് യാതൊരു അടിത്തറയുമില്ലെന്ന് സ്ഥാപിക്കുകയും നമസ്കാരത്തിൽ ഖുർആൻ വിരുദ്ധ ജുദായിസങ്ങളെ ഖുർആൻ കൊണ്ട് തിരുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത മൗലവി ചേകന്നൂർ മുസ്ലിം ലോകം വളരെ പുണ്യമായി കരുതിപ്പോന്ന അഞ്ചു നേരത്തെ ബാങ്കിനെയും വെറുതെ വിട്ടില്ല. പ്രസ്തുത ബാങ്ക് ഇസ്ലാമികമല്ലെന്നും ഖുർആൻ വിരുദ്ധമായി ഏഴു തെറ്റുകൾ ആ ബാങ്കിലുണ്ടെന്നും മൗലവി തന്റെ ഖുർആൻ വിരുദ്ധ ബാങ്കും ജമാഅത്തും എന്ന ഗ്രന്ഥത്തിൽ സമർപ്പിച്ചു.
ഇനി
കേവല നമസ്കാരം, നോമ്പ്, ഹജ്ജ് എന്നിവ ഒരു സൽക്കർമ്മമാണെന്നും പുണ്യകർമ്മമാണെന്നും അതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കയറിക്കളയാം എന്നും ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്നുമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മറിച്ച് ഈ ആരാധനകളോടൊപ്പം പരോപകാരമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് സ്വർഗവും പരലോകമോക്ഷവും ഒക്കെയുള്ളത് എന്ന് ഖുർആൻ വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുക. മാത്രമല്ല, ആരാധനകൾക്ക് ഖുർആൻ 10 പ്രതിഫലം എന്ന് മാത്രം നിശ്ചയിച്ചിരിക്കുന്നു. എത്ര കണ്ട് ആരാധിച്ചാലും, എത്ര കണ്ട് ആരാധനകളുടെ എണ്ണവും ആരാധനകളുടെ ദൈർഘ്യവും വർദ്ധിപ്പിച്ചിരുന്നാലും യാതൊരു കാരണവശാലും ആരാധനയുടെ പ്രതിഫലം വർദ്ധിപ്പിക്കില്ല എന്നതാണ് ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു സിദ്ധാന്തം. അതേസമയം എത്ര കണ്ട് ആരാധനകൾ വർദ്ധിപ്പിക്കുന്നുവോ, എത്ര കണ്ട് നമസ്കാരവും നോമ്പും ഹജ്ജും വർദ്ധിപ്പിക്കുന്നുവോ, അത്ര കണ്ട് പുണ്യവും പരലോകമോക്ഷവും ഒക്കെയുണ്ടെന്നാണ് അബൂ ഹുറൈറ ഈ സമുദായത്തെ പഠിപ്പിച്ചത്. സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകളും ആ കള്ള ഹദീസുകൾ വിശ്വസിക്കുകയും പള്ളി മദ്രസകളിൽ അത് പഠിപ്പിക്കുകയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആരാധനകൾക്ക് ഒരു നിശ്ചിത പ്രതിഫലം മാത്രം നിശ്ചയിച്ച ഖുർആൻ പരോപകാരമുള്ള സൽക്കർമ്മങ്ങൾക്ക് സക്കാത്ത് തുടങ്ങിയ ദാനധർമ്മങ്ങൾക്ക് 70 ഉം 700 ഉം ഇരട്ടി പ്രതിഫലം നൽകുമെന്നും സാന്ദർഭികമായി ആ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലത്തിന്റെ തോത് വീണ്ടും വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു.
വിശുദ്ധ ഖുർആന്റെ ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളിപ്പണി ഒരു പുണ്യകർമ്മമല്ലെന്ന് മൗലവി വാദിച്ചത്. പള്ളിപ്പണിക്ക് കൊടുക്കുന്ന 100 രൂപ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നൽകിയാൽ അത് 70 ഉം 700 ഉം ഇരട്ടിയായി അതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന സാരം. കോടിക്കണക്കിന് പള്ളികളുള്ള മുസ്ലിം സമുദായം ഖുർആൻ വളരെ പുണ്യം കുറച്ച് കാണിച്ച ആരാധനയുടെ കാര്യത്തിൽ അമിതമായി വീണ്ടും ചിലവഴിക്കുന്നതാണ് മൗലവിയെ അരിശം കൊള്ളിച്ച മറ്റൊരു വസ്തുത. അതിന് മുസ്ലിം സമുദായത്തിന് പ്രചോദനം നൽകിയത് അബൂ ഹുറൈറയുടെ കള്ള ഹദീസുകളും. ഇവിടെ ഒരു മുസ്ലിം ഒരു പള്ളി പണിതാൽ സ്വർഗത്തിൽ അവനൊരു മുറിയുറപ്പായി എന്ന് തട്ടിവിടാൻ ജൂത പുരോഹിതനായ അബൂ ഹുറൈറ മറന്നില്ല. ഖുർആൻ പഠിക്കാത്ത മുസ്ലിം സമുദായം ആ ഹദീസ് തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ചെയ്തു. നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള സ്ഥാനം, ഖുർആനിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം എന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി അദ്ദേഹം വരച്ചു കാണിക്കുന്നു. കേവല നമസ്കാരം ഒരു പുണ്യകർമ്മമാണെന്നോ സൽക്കർമ്മമാണെന്നോ നമസ്കാരം കൊണ്ട് മാത്രം സ്വർഗം നൽകാമെന്നോ ഖുർആനിൽ എവിടെയുമില്ല. ആ നമസ്കാരത്തോടൊപ്പം പരോപകാരമുള്ള സൽക്കർമ്മങ്ങൾ, സകാത്ത് തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് പരലോകമോക്ഷവും സ്വർഗലോകവും. മാത്രമല്ല, വൻദോഷങ്ങളൊന്നും ചെയ്യാത്തവർ, ഖുർആൻ നിഷേധം, ബഹുദൈവാരാധന, കള്ളുകുടി, വ്യഭിചാരം, കരാർ ലംഘനം, കൊല തുടങ്ങിയ വൻദോഷങ്ങളൊന്നും ചെയ്യാത്ത വ്യക്തി നമസ്കരിച്ചിട്ടില്ലെങ്കിലും അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പേരിൽ അവന് പുറത്തു കൊടുക്കുമെന്നും മോക്ഷം നൽകുമെന്നും ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നു.
ഖുർആൻ സമ്പൂർണമാണെന്നും അത് സ്പഷ്ടവും വ്യക്തവും സുഗ്രാഹ്യവുമാണെന്ന് ഖുർആൻ പറയുന്നു. അതേസമയം ഖുർആൻ സമ്പൂർണമല്ലെന്നും ഖുർആന്റെ വിശദീകരണമായ ഹദീസുകൾ കൂടിയുണ്ടെങ്കിലേ അത് സമ്പൂർണമാകുകയും മനസ്സിലാകുകയുമൊക്കെയുള്ളൂ എന്ന് മുസ്ലിങ്ങളെ അബൂ ഹുറൈറകൾ ഹദീസുകളിലൂടെ വിശ്വസിപ്പിച്ചിരിക്കുന്നു.
ഈ ഖുർആനിനെ നാം ലളിതമാക്കിയിരിക്കുന്നു, എന്നാൽ അതിനെ മനസ്സിലാക്കുന്നവർ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നു. മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ലളിതവും വക്രതയില്ലാത്തതും സുഗ്രാഹ്യവുമാണ് ഖുർആനെന്ന് ഖുർആൻ തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ ഖുർആനിലെ പല വചനങ്ങളുടെയും അർത്ഥം ദുരൂഹമാണെന്നും അത് മനസ്സിലാക്കാൻ നബിക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂവെന്നും അതുകൊണ്ട് ഹദീസുകൾ ആവശ്യമാണെന്നും പള്ളി മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നു. ഖുർആനിലെ ചില വാക്കുകൾക്ക് 20 അർത്ഥം വയ്ക്കാമെന്നും അതുകൊണ്ട് സാധാരണക്കാരൻ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചാൽ അത് ഭയങ്കര അപകടത്തിലേക്ക് നയിക്കുമെന്നും ഖുർആൻ വിരുദ്ധരായ ചില മുരാച്ചികൾ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ഖുർആൻ പഠനം നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതാനും ഹദീസുകൾ കാണാം. പകരം ഹദീസുകൾ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഹദീസുകളും കാണാം. ഖുർആന്റെ വിശദീകരണമാണ് ഹദീസുകൾ എന്ന് വിശ്വസിപ്പിക്കുകയും ആ ഹദീസുകൾ മാത്രം പള്ളി മദ്രസകളിൽ പഠിപ്പിക്കുകയും ആ ഹദീസുകളിലൂടെ സുന്നത്ത് ജമാഅത്ത് എന്ന ഖുർആൻ വിരുദ്ധ സംഘടനയുടെ ആചാരങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയും നമസ്കാരം, നോമ്പ്, ഹജ്ജ് എന്നിവയുടെ സ്ഥാനങ്ങളെ ഖുർആൻ പറഞ്ഞതിലും 1000 ഇരട്ടി പർവ്വതീകരിച്ചു കാണിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന അനുകരണ ഭ്രാന്തന്മാരുടെ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയും ആ ആചാരങ്ങൾ മാത്രം വളരാൻ അനുവദിക്കുക യുമാണ് അബൂഹുറൈറകൾ തന്ത്രപൂർവം ചെയ്തിരിക്കുന്നത്. ആ കുതന്ത്രങ്ങളെ തന്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് ഖുർആൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയും തകർക്കുകയുമാണ് ചേകന്നൂർ മൗലവി സാഹിബ് ചെയ്തത്. എന്നൊക്കെ പറഞ്ഞ് ഖുർആന് കടകവിരുദ്ധമായ കുറെ ആചാരങ്ങളും ആശയങ്ങളും തെണ്ടി നടന്ന് കണ്ടുപിടിച്ച് രേഖപ്പെടുത്തിയ ബുഖാരി, മുസ്ലിം പോലെയുള്ള ഹദീസ് നിർമ്മാതാക്കൾ നബിയുടെ യഥാർത്ഥ ചര്യകൾ ഒന്നുപോലും ശരിക്കും രേഖപ്പെടുത്തിയില്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. 10,000 അനുചരന്മാരുടെ മുമ്പിൽ വെച്ച് നബി ചെയ്ത ഏക ഹജ്ജ്, നബി തിരുമേനി തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു ഹജ്ജ് 3 രൂപത്തിൽ ചെയ്തതായി ബുഖാരിയിലും മുസ്ലിമിലും കാണാം. കർമ്മശാസ്ത്രപരമായി ഇസ്ലാമിലെ ഹജ്ജ് കർമ്മം 3 രൂപത്തിൽ ചെയ്യാം. നബിയാണെങ്കിലോ ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹജ്ജിലെ അനാചാരങ്ങളായ കല്ലേറും കല്ലു ചുംബിക്കലും മറ്റും ഒഴിവാക്കിക്കൊണ്ട് നബി ചെയ്ത ഹജ്ജിന്റെ രൂപവും മറ്റും ഖുർആനിൽ നിന്ന് അദ്ദേഹം വ്യക്തമായി കാണിക്കുകയും ചെയ്യുന്നു. എന്നിരിക്കെ 10,000 സഹാബികൾ സാക്ഷി നിൽക്കി പരസ്യമായി നബി ചെയ്ത ഏക ഹജ്ജ് 3 രൂപത്തിലും ചെയ്തതായി ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം.
അതേപോലെ മദീനയിലെ നബിയുടെ അവസാനത്തെ 10 വർഷം നബിക്ക് സ്വസ്ഥമായി മതപ്രബോധനം നടത്താൻ കഴിഞ്ഞ സമയത്ത് 500 വെള്ളിയാഴ്ചകളിലായി 1000 കുത്തുബകൾ, 1000 ഉദ്ബോധന പ്രസംഗങ്ങൾ നബി നടത്തിയിരുന്നു. എന്നാൽ 10,000 അനുചരന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ പ്രവാചകൻ നടത്തിയ ആ പ്രസംഗങ്ങളിൽ ഒന്നെങ്കിലും രേഖപ്പെടുത്താൻ ഈ ദജ്ജാലുകൾക്ക് കഴിഞ്ഞോ എന്നാണ് മൗലവി അരിശത്തോടു കൂടി ചോദിച്ചത്. അത് ഇല്ല എന്നതിന് അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളാവുന്ന മഹാഭാരതങ്ങൾ മുഴുവൻ സാക്ഷി നിൽക്കുന്നു. പകരം മറ്റൊരു മണ്ടത്തരം ഒരു വലിയ കാര്യമായി അവർ രേഖപ്പെടുത്തി. അതെന്തെന്നല്ലേ, നബി തിരുമേനിയുടെ ജീവിതത്തിന്റെ അവസാനത്തെ 10 വർഷമായിരുന്നല്ലോ അത്. സ്വാഭാവികമായും ദീർഘമായി പ്രസംഗിക്കുമ്പോൾ ആരും ക്ഷീണിച്ചു പോകുമല്ലോ. ആ ക്ഷീണമകറ്റാൻ നബിയൊന്ന് ഇരിക്കാറുണ്ടായിരുന്നു. അല്പം ഇരുന്ന് വിശ്രമിച്ച ശേഷം വീണ്ടും നബി തിരുമേനി പ്രസംഗം തുടരും. അതായിരുന്നു പതിവ്. നബിയുടെ ആ പ്രസംഗങ്ങൾ ഒന്നുപോലും രേഖപ്പെടുത്താത്ത ആ ഹദീസ് പൂജാരികളുടെ കണ്ടുപിടുത്തം എന്തെന്നല്ലേ. നബിയുടെ പ്രസംഗം ഒന്നും പഠിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസം നബി ഇരുന്നതുപോലെ പ്രസംഗത്തിനിടയിൽ ക്ഷീണമില്ലെങ്കിലും ഒന്ന് ഇരുന്നെഴുന്നേൽക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ പ്രസംഗം ബാത്തിലാകും അഥവാ നിഷ്ഫലമാകുമെന്നർത്ഥം. നബിയുടെ 1000 കുത്തുബകളിൽ നിന്നും ഈ ഹദീസ് പൂജാരികൾക്ക്, പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനക്കാർക്ക് ആകെ കിട്ടിയത് കേവലം ഒരു വങ്കത്തം മാത്രമാണെന്ന്, നബിയുടെ 1000 കുത്തുബയിൽ നിന്ന് അവർക്ക് കിട്ടിയത് ഒരു മഹാമണ്ഡത്തരം മാത്രമാണെന്ന് മൗലവി ചേകന്നൂർ ശരിക്കും കളിയാക്കുന്നു.
വെള്ളിയാഴ്ചകളിലെ ആ കുത്തുബകൾക്കിടയിൽ പുരോഗമനവാദികളായ മുജാഹിദ് ജമാഅത്ത് മൗലവിമാർ പോലും ആ അനുകരണ ഭ്രാന്ത് കാണിക്കുന്നത് കാണാം. ഒരു ക്ഷീണവുമില്ലെങ്കിലും കുത്തുബകൾക്കിടയിൽ മുല്ലാക്കയൊന്നിരുന്ന് ചന്തിയിട്ട് നിരങ്ങി വീണ്ടും എഴുന്നേറ്റ് 2-ാമത്തെ കുത്തുബ തുടങ്ങുന്നത് കാണാം. ഇത്തരത്തിൽ നബിയുടെ യഥാർത്ഥ ചര്യകളൊന്നും എഴുതിവെക്കാത്ത ആ ജൂദാസുകൾ, നബിയുടെ പേരിൽ നബി വിരോധികളായിരുന്ന ജൂത മുനാഫിഖുകൾ പറഞ്ഞു പരത്തിയ കള്ളക്കഥകൾ, നബിയൊരു കാമഭ്രാന്തനായിരുന്നുവെന്നും അരപ്പിരിയനായിരുന്നുവെന്നുമൊക്കെയുള്ള കള്ളക്കഥകൾ വേണ്ടുവോളം രണ്ടും മൂന്നും തവണ ആവർത്തിച്ചെഴുതി വെക്കുകയും ചെയ്തുവെന്ന് മൗലവി ആരോപിക്കുന്നു. സഹീഹുൽ ബുഖാരിയിലെ 204-ാമത്തെ ഹദീസ് ശ്രദ്ധിക്കുക. ഹസ്രത്ത് ആയിഷയുടെ പേരിൽ ഏതോ നബി വിരോധി പറഞ്ഞു പരത്തിയ ആ കള്ള ഹദീസ് ശ്രദ്ധിക്കുക. നബി തിരുമേനിയോടൊപ്പം സ്വപത്നിമാരിൽ ചിലർ പള്ളിയിൽ എഴുത്തിക്കാപ്പിരിക്കാറുണ്ടായിരുന്നു. അവർക്ക് അമിതമായി രക്തം പോകുന്ന രോഗമുണ്ടായിരുന്നു. രക്തത്തിന്റെ ആധിക്യം മൂലം താഴെ പാത്രം വെക്കുകയാണ് അവർ ചെയ്തിരുന്നത്.
ഈ വൃത്തികെട്ട കള്ള ഹദീസ് എഴുതി വെച്ചത് കൊണ്ട് എന്ത് ജിഹാദാണാവോ ബുഖാരി ഉദ്ദേശിക്കുന്നത്?
ബുഖാരിയിലെ 187-ാമത്തെ മറ്റൊരു കള്ള ഹദീസ് ശ്രദ്ധിക്കുക. നബി തന്റെ ഭാര്യമാരെല്ലാവരെയും രാത്രിയോ പകലോ ഒറ്റ മണിക്കൂറിനുള്ളിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു. ആ ഭാര്യമാർ 11-ാണെന്നും 9-ാണെന്നും റിപ്പോർട്ടുണ്ട്. അങ്ങനെ അത്രയധികം സ്ത്രീകളുമായി സഹവസിക്കുവാൻ നബി തിരുമേനിക്ക് കഴിയുമോ എന്ന് അനസിനോട് ചിലർ ചോദിച്ചു. 30 പേരുടെ ശക്തി തിരുമേനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നാണ് ഹസ്രത്ത് അനസ് അതിന് മറുപടി പറഞ്ഞത്. ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമും കേട്ടാൽ കണ്ണടച്ച് തള്ളുന്ന പച്ചക്കള്ളമായ ഈ ഹദീസ് മഹാനവറുകളായ ബുഖാരി രണ്ടു റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു തന്റെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് എന്തിനാണാവൂ? മക്കയിലെ ഏറ്റവും സമ്പന്നയായ വനിതയും ഇസ്ലാമിന്റെ ആദ്യ നാളുകളിൽ തിരുമേനിയുടെ താങ്ങും തണലുമായിരുന്ന നബി തിരുമേനിയുടെ എല്ലാമെല്ലാമായിരുന്ന ഖദീജ ബീവിയുടെ മരണശേഷം 3 ഘട്ടങ്ങളിലായി നബി തിരുമേനി 3 പേരെ കൂടി വിവാഹം ചെയ്തതായി കാണാം. നബിയുടെ അവസാന കാലഘട്ടത്തിൽ നബിക്ക് 3 ഭാര്യമാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഖുർആൻ വിരുദ്ധമല്ലാത്ത ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നിരിക്കെ നബിയൊരു സ്ത്രീലംബടനായിരുന്നുവെന്നും നബിക്ക് 9-ഉം 11-ഉം ഭാര്യമാരുണ്ടായിരുന്നുവെന്നും കൂടാതെ കുറെ വെപ്പാട്ടികളുണ്ടായിരുന്നുവെന്നും കള്ള ഹദീസുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു. ആ കള്ള വാർത്തകൾ സ്വഹീഹായി തന്നെ, കുറ്റമറ്റ ഹദീസായി തന്നെ ബുഖാരി അവർകൾ രേഖപ്പെടുത്തി പ്രമാണമാക്കുകയും ചെയ്തു. അതുവഴി 10-ഉം 20-ഉം സ്ത്രീകളെ ഭാര്യമാരാക്കി വെക്കുക എന്ന ആ കാട്ടറബികളുടെ താൽപര്യം വീണ്ടും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അതേപോലെ ബുഖാരിയിലെ മറ്റൊരു ഹദീസ് കാണുക. ഇബ്രാഹിം നബിയുടെ ചേലാകർമ്മം, അതായത് സുന്നത്ത് കല്യാണം, നടന്നത് അദ്ദേഹത്തിന് 80 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അതൊരു കോടാലി കൊണ്ടായിരുന്നു. ഖുർആനിലെ ഏത് ആയത്തിന്റെ വിശദീകരണമാണിത്? എന്ത് ജിഹാദാണ് ഈ മണ്ടൻ ഹദീസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? അതേപോലെ ബുഖാരിയിലെ 2095-ാമത്തെ ഹദീസിൽ എഴുതി വെച്ചത് ശ്രദ്ധിക്കുക. നബി ഉമ്മു ഹറാം എന്ന ഒരു അന്യസ്ത്രീയുടെ വസതി സ്ഥിരമായി സന്ദർശിക്കാറുണ്ടായിരുന്നു. മിൽഹാന്റെ മകളും ഉബാദത്തിന്റെ പത്നിയുമായിരുന്നു ഉമ്മു ഹറാം. അവൾ നബിയുടെ തലയിൽ പീൻ നോക്കാറുണ്ടായിരുന്നുവെന്നും നബി അവളുടെ വീട്ടിൽ നിന്ന് ശാപ്പാടടിക്കാറുണ്ടായിരുന്നുവെന്നും അവളുടെ മടിയിൽ തലവെച്ചുറങ്ങാറുണ്ടായിരുന്നുവെന്നുമൊക്കെയാണ് ആ കള്ള ഹദീസിൽ എഴുതി വച്ചിരിക്കുന്നത്. മാത്രമല്ല തികച്ചും അടിസ്ഥാനരഹിതവും ഖുർആൻ വിരുദ്ധവുമായ ആ കള്ളക്കഥ കണ്ണടച്ച് തള്ളേണ്ടതിന് പകരം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് 3 സ്ഥലത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മഹാനവറുകളായ ബുഖാരി ചെയ്തത്. അത് ബുഖാരിയുടെ കുബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണെന്നും മൗലവി ആരോപിക്കുന്നു. എന്ത് ജിഹാദാണ് ഈ വൃത്തികെട്ട കള്ള ഹദീസുകൾ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇത് നബിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലെന്നും മറിച്ച് തന്ത്രപൂർവ്വം നബിയെ താറടിച്ചു കാണിക്കാനും ഇസ്ലാമിനെ അവഹേളിക്കാനുമാണെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. അത്തരത്തിലുള്ള വൃത്തികെട്ട 100 കണക്കിന് ഹദീസുകളെയാണ് ബുഖാരിയുടെ താളുകളിൽ നിന്നും ആ പണ്ഡിതവര്യൻ തിരഞ്ഞുപിടിച്ച് പറിച്ചെടുത്ത് പുറത്തെറിഞ്ഞു കളഞ്ഞത്. എന്നല്ല, അത്തരം വൃത്തികെട്ട ഹദീസ് ഗ്രന്ഥങ്ങളുടെ ആവശ്യം തന്നെ മുസ്ലിങ്ങൾക്കില്ല എന്ന് നമുക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം മതിയെന്നും ഹസ്ബുനാ കിതാബുല്ലാഹി, നമുക്ക് അല്ലാഹുവിന്റെ ഗ്രന്ഥം മതിയെന്ന മഹാനായ ഹസ്രത്ത് ഉമറിന്റെ മുദ്രാവാക്യം ഒരിക്കൽ കൂടി അദ്ദേഹം ഈ മുസ്ലിം സമുദായത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു.
വായനയും അറിയാത്ത ഒരു നിരക്ഷര കുച്ചിയായിരുന്നു നബിയെന്ന് പ്രചരിപ്പിക്കുക, ധാരാളം മഹാപാപങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു നബിയെന്ന് പ്രചരിപ്പിക്കുക, നബി ഒരു സ്ത്രീ ലംബടനും കാമഭ്രാന്തനുമായിരുന്നു പ്രചരിപ്പിക്കുക, ഒരു ജൂതൻ മാരണം ചെയ്തതു കാരണം നബിക്ക് വട്ടു പിടിച്ചുവെന്നും ഭ്രാന്തനായി നടന്നുവെന്നുമൊക്കെ പ്രചരിപ്പിക്കുക, ഖുർആൻ നബിയുടെ കാലത്ത് ക്രോഡീകരിച്ചിരുന്നില്ല എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, ഖുർആൻ പല പല ഏടുകളിലായി എല്ലിലും തോലിലുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ട രീതിയിൽ നബിയുടെ ഭാര്യമാരുടെ വീട്ടിലും നബിയുടെ അനുചരന്മാരുടെ വീട്ടിലും ചിതറിക്കിടക്കുകയായിരുന്നുവെന്ന ശുദ്ധ നുണ പ്രചരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഖുർആനിക ദർശനത്തിന് കടകവിരുദ്ധമായി ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന്റെ ഉദ്ദേശം മുസ്ലിങ്ങളുടെ ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആനിന് യാതൊരു അടിത്തറയുമില്ലെന്നും അത് ദൈവീകമല്ലെന്നുമുള്ള ജൂത സിദ്ധാന്തം മുസ്ലിങ്ങളല്ലാത്ത ബുദ്ധിജീവികൾക്കിടയിലും സാമാന്യ ജനങ്ങൾക്കിടയിലും പ്രചരിപ്പിക്കലായിരുന്നു. മൗലവി ചേകനൂരാവട്ടെ ആ ഹദീസുകളുടെ പൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരികയും ആ കുബുദ്ധികളുടെ നട്ടെല്ലൊടിക്കുകയും ഖുർആനിന്റെ സുന്ദരമായ മുഖം മുസ്ലിം ലോകത്തിനു മുമ്പിൽ ഒരിക്കൽ കൂടി അനാവരണം ചെയ്യുകയും ചെയ്തു. ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ചരിത്രത്തിലും നിരന്തരം ഗവേഷണം നടത്തി മുആവിയയുടെയും അബൂഹുറൈറയുടെയും തനി നിറം മുസ്ലിം ലോകത്തിന് ശരിക്കും പരിചയപ്പെടുത്തിയത് ചേകന്നൂർ മൗലവിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ ബഹുമതിക്ക് അർഹനായിട്ടുള്ള ഏക വ്യക്തിയും അദ്ദേഹം തന്നെ. ഒരു മുസ്ലിം സംഘടനയും ഇസ്ലാമിക രാഷ്ട്രവും അദ്ദേഹത്തിനത് നൽകുന്നില്ലെങ്കിലും അബൂ ഹുറൈറയുടെ കള്ള ഹദീസുകൾ കൊണ്ട് തിമിരം ബാധിച്ച മുസ്ലിം പണ്ഡിതന്മാരെല്ലാം മൂരാച്ചികളായി അതപ്പതിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനെ അവർ അഗണ്യ കോടിയിൽ തള്ളിയിരിക്കുന്നു. ഇസ്ലാമിനെ തകർക്കാൻ ഖുർആനിനെ തകർക്കാൻ മുആവിയയും അബൂ ഹുറൈറയും കടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് നൂറോളം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യകാരണ സഹിതം അദ്ദേഹം തന്റെ 15 ഗ്രന്ഥങ്ങളിലൂടെയും സമർപ്പിക്കുന്നു. മാത്രമല്ല ഖുർആൻ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഹദീസ് സംഘടനയെ അഹ്ലുൽ ഹദീസ് പ്രസ്ഥാനത്തെ ഖുർആൻ കൊണ്ട് അദ്ദേഹം അടിച്ചു തകർക്കുകയും ചെയ്തിരിക്കുന്നു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ശവക്കുഴി തോണ്ടുക മാത്രമല്ല നബി കുടുംബത്തിന്റെ ആജന്മ ശത്രുക്കളും ഖുർആൻ വിരോധികളുമായിരുന്ന മുആവിയയുടെയും അബൂ ഹുറൈറയുടെയും മയ്യത്തുകൾ അവർ കെട്ടിപ്പടിച്ചുണ്ടാക്കിയ അഞ്ചുനേരത്തെ നമസ്കാരത്തോടും ബാങ്കിനോടുമൊപ്പം ആ കുഴിയിൽ അദ്ദേഹം അത് വെച്ചു തന്നിരിക്കുന്നു. അതിനു മുകളിൽ ഒരൽപ്പം മണ്ണ് വാരിയിടുക എന്ന ചെറിയ ജോലിക്ക് പോലും നാം തയ്യാറല്ലെന്നോ? എങ്കിലും നാം തന്നെയാണ് പുരോഗമനവാദികൾ എന്നവകാശപ്പെടുന്ന മുജാഹിദുകളും ജമാഅത്തുകളുമായ നാം തന്നെയാണ് ഖുർആൻ ധിക്കാരികൾ, നന്ദികെട്ടവർ. ഖുർആൻ നിഷേധികൾക്കുള്ളത് ഈ ലോകത്ത് നിന്ദ്യതയും പരലോകത്ത് ആളിക്കത്തുന്ന അഗ്നിയുമാണ് എന്നറിയുക.
സുന്നി മുസ്ലിങ്ങൾ ഏറ്റവും വലിയ പ്രാർത്ഥനാമൊഴിയായി പറഞ്ഞു വരുന്ന ആമീൻ പറയാൻ പാടില്ലെന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മൗലവി ചേകന്നൂർ സമർത്ഥിക്കുന്നു. ഖുർആനിലില്ലാത്ത ആമീൻ, ഖുർആൻ ബഹിഷ്കരിച്ച ആമീൻ, ശരിയായ അറബി ഭാഷയിലും കാണപ്പെടാത്ത ആമീൻ. ജൂത പുരോഹിതന്മാരുടെ സൃഷ്ടിയത്രയും ചൂഷകരായ ചില ജൂത പുരോഹിതന്മാർ തങ്ങളുടെ അനുയായികളെ പഠിപ്പിച്ചിരുന്നത് മനുഷ്യരെല്ലാവരും പാപികളാണെന്നാണ്. അതിനാൽ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള ശുദ്ധിയൊന്നും സാധാരണക്കാരനായ ജനങ്ങളുടെ നാവിനില്ല എന്നുമായിരുന്നു. അഥവാ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയൊന്നും പാപികളായ സാധാരണക്കാരായ ഈ കുഞ്ഞാടുകൾക്കില്ല എന്നും ആയിരുന്നു അപ്പോൾ പുരോഹിതന്മാരായ ഞങ്ങൾ മാത്രം ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുകയും അനുയായികളായ നിങ്ങൾ അത് കഴിഞ്ഞയുടനെ ആമീൻ എന്ന് പറയുകയും ചെയ്യുക. ഹിബ്രു ഭാഷയിലെ ആമീൻ എന്ന പദത്തിന്റെ അർത്ഥം അപ്രകാരം ചെയ്യണേ അഥവാ അങ്ങേര് പറയുന്നത് പോലെ ചെയ്യണേ എന്നതാകുന്നു. എന്നാൽ ആമീനിലെ ഈ സിദ്ധാന്തത്തിന് ഘടകവിരുദ്ധമായാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ദൈവത്തിനുള്ളതെല്ലാം നല്ല പേരുകളാണ്. അതിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ നല്ല പേരുകളിൽ ഏതെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കണമെന്നുമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അഥവാ ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരു ഇടത്തട്ടുകാരന്റെ ആവശ്യമേയില്ല എന്ന് സാരം. യാ റഹ്മാൻ, യാ അല്ലാഹ്, യാ റബ്ബി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നേരിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഖുർആനിലൂടെ കൽപ്പിക്കുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഖുർആൻ ബഹിഷ്കരിച്ച ആ ആമീൻ നബി തിരുമേനി ഒരിക്കൽ പോലും ചൊല്ലിയിട്ടില്ലാത്ത ആമീൻ, ഖുർആനിക സിദ്ധാന്തത്തിന് ഘടകവിരുദ്ധമായ ആമീൻ. ദിവസവും അഞ്ചു നേരം നമസ്കാരത്തിൽ പോലും ഖുർആൻ വാക്യങ്ങളെക്കാൾ ഉച്ചത്തിൽ ലോക മുസ്ലിങ്ങളെ കൊണ്ട് ചൊല്ലിക്കാൻ അബൂ ഹുറൈറയ്ക്ക് കഴിഞ്ഞെങ്കിൽ ദിവസവും അഞ്ചു നേരമുള്ള കൂട്ടപ്രാർത്ഥനയ്ക്ക് മുമ്പും പിമ്പുമായി നൂറിലേറെ തവണ ആമീൻ എന്ന ജൂത പ്രാർത്ഥനാ മുടി സുന്നികളെ കൊണ്ട് ഉച്ചത്തിൽ ഉച്ചരിപ്പിക്കാൻ അബൂ ഹുറൈറയ്ക്കും മുആവിയയ്ക്കും കഴിഞ്ഞെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്തോടുകൂടി തന്നെ മുസ്ലിങ്ങളാൽ ഖുർആൻ അവഗണിക്കപ്പെട്ടുവെന്ന അത്ഭുതകരവും ഖേദകരവുമായ വസ്തുത നാം അംഗീകരിക്കേണ്ടി വരും. നബി തിരുമേനിയുടെ മരണത്തോടുകൂടി ഇസ്ലാമിൽ രാഷ്ട്രീയ വടംവലി ആരംഭിച്ചു. നബി തിരുമേനിയുടെ സന്തത സഹചാരികളായിരുന്ന മുഹാജിറുകളും അൻസാരികളും രണ്ടു ചേരിയായിത്തിരിഞ്ഞു. നബിയുടെ മൃതദേഹം തന്നെ മൂന്ന് ദിവസം വൈകിയാണ് മറവ് ചെയ്തത്. അതുകഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞപ്പോൾ നബിയുടെ ഓമന മകൾ ഫാത്തിമയുടെ വീടിന് ചില നബി വിരോധികൾ തീവെച്ചു. കത്തി വീണ കൂടാരത്തിനടിയിൽപ്പെട്ട് ഗർഭിണിയായിരുന്ന ഫാത്തിമയുടെ വാരിയെല്ലാം കൈയുമൊടിഞ്ഞു. ആ പരിക്കുകൾ കാരണമാണ് നബിയുടെ മരണം കഴിഞ്ഞ് ആറുമാസമായപ്പോൾ അവരും മരിച്ചത്. നബിയുടെ സ്വത്തിൽ നിന്ന് അര പൈസ പോലും നബിയുടെ മകൾ ഫാത്തിമയ്ക്ക് അവർ നൽകിയില്ല. തികച്ചും ഖുർആൻ വിരുദ്ധമായ ഒരു ചെയ്തിയായിരുന്നു അത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഇത്തരം സംഭവങ്ങളൊന്നും അറിയാത്ത മുസ്ലിം പുരോഹിതന്മാരാണ് മൗലവി ചേകന്നൂരിന്റെ വാദങ്ങളെ കണ്ണടച്ചെതിർക്കുന്നത്. ഇസ്ലാമിന്റെ നാലാം ഖലീഫയായ ഹസ്രത്ത് അലിയിൽ നിന്നും കപടനായ മുആവിയ ചതിയിലൂടെ അധികാരം പിടിച്ചെടുത്തു. വ്യത്യന്തമില്ലാതെ ഹസ്രത്ത് അലിക്കും കൂട്ടുകാർക്കും ഇസ്ലാമിന്റെ കേന്ദ്രമായ മക്കയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഹസ്രത്ത് അലി പിന്നീട് ഇറാഖിലെ കൂഫയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഹസ്രത്ത് അലിയുടെ മകൻ ഹസ്രത്ത് ഹുസൈനെ കർബലയിൽ വെച്ച് മുആവിയയുടെ മകൻ യസീദിന്റെ കൂലിപ്പട്ടാളം നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണിവയെല്ലാം. ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫയിൽ അള്ളാഹു ഖുർആനിലൂടെ സ്വർഗം വാഗ്ദത്തം ചെയ്ത മുഹാജിറുകളിൽ അഗ്രഗണ്യനും യുവാക്കളിൽ നിന്ന് ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ച വ്യക്തിയും സർവോപരി നബി തിരുമേനിയുടെ ഓമന മകൾ ഫാത്തിമ ബീവിയുടെ മാനസനാഥനുമായിരുന്ന ഹസ്രത്ത് അലിയെയാണ് ഇസ്ലാമിന്റെ കേന്ദ്രമായ മക്കാ മദീനയിൽ നിന്ന് മുആവിയ പുറത്താക്കിയത്. പിന്നീട് ഒരു ഏകാധിപത്യ ഖുർആൻ വിരുദ്ധ രാജഭരണമാണ് മക്കാ മദീനയിൽ അരങ്ങേറിയത്. നബി കുടുംബത്തോട് കൂറുണ്ടെന്ന് സംശയിക്കപ്പെടുന്നവരൊക്കെ മുആവിയയുടെ വാളിനിരയായി. ഇസ്ലാമിനോട് കൂറുള്ള പലരും ഇറാൻ ഇറാഖ് ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയി. ജീവനിൽ കൊതിയുള്ളവർ എല്ലാം ക്ഷമിച്ചും സഹിച്ചും മിണ്ടാതിരുന്നു. അങ്ങനെയുള്ള ആ 30 വർഷക്കാലത്തെ ഖുർആൻ വിരുദ്ധ കാലഘട്ടത്തിനിടക്കാണ് നബി വിരോധികളായിരുന്ന മുആവിയയും അബൂ ഹുറൈറയും നമസ്കാരത്തിലും ബാങ്കിലും ഗുരുതരമായ പരിഷ്കാരങ്ങൾ നടത്തിയതെന്ന് മൗലവി ചേകന്നൂർ കണ്ടെത്തുന്നു. നബിവചനം നബിശര്യ എന്നൊക്കെ പേർ നൽകിയപ്പോൾ അത് സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും അനുകരണ ഭ്രാന്തന്മാരായ ആ അറേബ്യൻ സുന്നികൾക്ക് വിഷമമുണ്ടായില്ല. ഇന്നത്തെ പോലെ വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ ഇഷ്ടം പോലെ കിട്ടുന്ന കാലവുമായിരുന്നില്ലല്ലോ അത്. 30 വർഷത്തെ മക്കാ മദീനയിലെ ഖുർആൻ വിരുദ്ധ രാജഭരണകാലത്തെ മുആവിയയും അബൂ ഹുറൈറയും തന്ത്രപൂർവം ഇസ്ലാമിലേക്ക് കടത്തിവിട്ടതും തികച്ചും സത്യമാണെന്ന് കരുതി ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ അവരറിയാതെ ഇസ്ലാം മതത്തിന്റെ സ്തംഭങ്ങളെന്ന് കരുതി ആചരിച്ചു പോരുകയും അവരിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുകയും ചെയ്ത അഞ്ചു നേരത്തെ നമസ്കാരവും ബാങ്കും സുന്നത്ത് നമസ്കാരങ്ങളും താടിയും തൊപ്പിയുമൊന്നും ഒരു സുപ്രഭാതത്തിൽ മുസ്ലിം സമുദായം വലിച്ചെറിഞ്ഞ് ഖുർആനിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയൊന്നും ഖുർആൻ സുന്നത്തുകാരായ ഞങ്ങൾക്കില്ല. എങ്കിലും അനതിവിദൂര ഭാവിയിൽ തന്നെ ചിന്തിക്കുന്ന മുജാഹിദ് ജമാഅത്ത് സുഹൃത്തുക്കളെല്ലാം ഖുർആനിലേക്ക് മടങ്ങുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. മാത്രമല്ല, ഈ കൊച്ചു കേരളത്തിലെയും സിംഗപ്പൂരിലെയും ഇറാൻ, ഇറാഖ്, എത്തിയോപ്യ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലെയും ഒരു വിഭാഗം മുസ്ലിം സുഹൃത്തുക്കൾ 1000 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഖുർആനിന്റെ മഹത്തായ ആ ചൈതന്യം ഉൾക്കൊള്ളുകയും ഏറ്റുവാങ്ങുകയും ശക്തിയായി പ്രതികരിക്കുകയും ചെയ്തുവന്നത് വളരെ സന്തോഷകരമായ വസ്തുതയത്രേ. ഖുർആൻ കൊണ്ടുള്ള ധർമ്മസമരത്തിന് ചേകന്നൂർ മൗലവിക്ക് എവിടെയും എത്തിയിരുന്നില്ല, ഒരു അബദ്ധം പോലും പറ്റിയിരുന്നില്ല എന്ന് ഉച്ചയിത്തരം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോക മുസ്ലിങ്ങളെല്ലാം ഖുർആനിലേക്ക് മടങ്ങാൻ വീണ്ടും 1000 വർഷം എടുത്തേക്കാം, സാരമില്ല. എങ്കിലും ബുദ്ധിയും വിവേകവുമുള്ള മുസ്ലിങ്ങളെല്ലാം ഖുർആനിലേക്ക് മടങ്ങുമെന്ന് തന്നെ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. മഹത്തായ ആ മാറ്റത്തിന്റെ തുടക്കം ചേകന്നൂർ മൗലവിയുടെ ചിന്തയിൽ നിന്നായിരുന്നു വന്നതിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളോടൊപ്പം കേരള മുസ്ലിങ്ങൾക്കും അഭിമാനിക്കാം. സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ഇസ്ലാം മതത്തെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഖുർആൻ വിരുദ്ധ ഹദീസ് സംഘടനയെ പൂർണ്ണമായും ഖുർആൻ കൊണ്ട് തിരുത്തിയെഴുതിയ ചേകന്നൂർ മൗലവിയുടെ ചരിത്രം സൃഷ്ടിച്ച ഗ്രന്ഥങ്ങളുടെ ഒരു തനിയാവർത്തനം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര, 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 30 ഓഡിയോ വീഡിയോ കാസറ്റുകളുടെ സമാഹാരം, ഇസ്ലാമിലേക്കുള്ള പാത, തയ്യാറാക്കിയത് ഡോക്ടർ എം അബ്ദുൽ ജലീൽ, കുറ്റേക്കാട്. 1 ദിവസം, ഇസ്ലാമിലേക്കുള്ള പാത 1 ഭാഗം, ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ് എന്നാൽ എന്ത്, ദൈവവിശ്വാസത്തിന്റെ മഹത്വവും ദൈവനിഷേധത്തിന്റെ പാപ്പരത്വവും, തൗഹീദിന്റെ മഹത്വവും ശിർക്കിന്റെ പാപ്പരത്വവും, തൗഹീദ് ഖുർആനിക വീക്ഷണത്തിൽ ആരാധനയുടെ ബാഹ്യരൂപത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാ ദൈവിക മതങ്ങളും ഹിന്ദുധർമ്മവും ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ഇസ്ലാം ദീൻ എന്ന ശാന്തിമാർഗം തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ. 2 ദിവസം, ഇസ്ലാമിലേക്കുള്ള പാത 2 ഭാഗം, ചേകന്നൂർ മൗലവിയെ പരിചയപ്പെടുക. എന്തായിരുന്നു ചേകന്നൂർ മൗലവിയുടെ ഖുർആനിക ദർശനങ്ങൾ? ചേകന്നൂർ മൗലവി സ്ഥാപിച്ച ഖുർആൻ സുന്നത്ത് പ്രസ്ഥാനത്തെ പരിചയപ്പെടുക. മൂന്നാം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത മൂന്നാം ഭാഗം. ഖുർആൻ വിരുദ്ധ ബാങ്കും ജമാഅത്തും, ഖുർആൻ പഠിപ്പിക്കാത്ത, നബി തിരുമേനി കേട്ടിട്ടില്ലാത്ത സുന്നി ഷിയ ബാങ്കിലെ 10 തെറ്റുകൾ. സുന്നികൾക്കും ഷിയാക്കൾക്കും രണ്ടു തരം ബാങ്കുണ്ടായത് എങ്ങനെ? ബാങ്കുണ്ടായതിന്റെ ചരിത്ര പശ്ചാത്തലം, നബിയുടെ ബാങ്ക് വിളി എങ്ങനെയായിരുന്നു? നാലാം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത നാലാം ഭാഗം. സുന്നി ഷിയ നമസ്കാരങ്ങളിലെ ഖുർആന് ഘടകവിരുദ്ധമായ 30 തെറ്റുകൾ. സുന്നികൾക്കും ഷിയാക്കൾക്കും രണ്ടു തരം നമസ്കാര രീതി ഉണ്ടായതെങ്ങനെ? നബിയുടെ നമസ്കാരം എങ്ങനെയായിരുന്നു? അള്ളാഹുവിന്റെ തസ്ബീഹും അബൂഹുറൈറയുടെ അത്തഹിയാത്തും. അഞ്ചാം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത അഞ്ചാം ഭാഗം. ഖുർആനിലെ നമസ്കാര സമയങ്ങൾ, നബി തിരുമേനിയുടെ നമസ്കാര സമയം. ഖുർആനിൽ നമസ്കാരം മൂന്ന് മാത്രം. സുന്നികൾക്കും ഷിയാക്കൾക്കും രണ്ടു തരം നമസ്കാര രൂപവും നമസ്കാര സമയവും ഉണ്ടായതെങ്ങനെ? ആറാം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത ആറാം ഭാഗം. ഇസ്ലാമിൽ പ്രമാണം ഖുർആൻ മാത്രം. ഖുർആനല്ലാത്ത ഒറ്റ ഹദീസ് ഗ്രന്ഥങ്ങളും പ്രമാണമാക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും ഖുർആൻ വിരുദ്ധം. ഏഴാം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത ഏഴാം ഭാഗം. ഖുർആനും ഹദീസും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ. ഹദീസു ഗ്രന്ഥങ്ങളിലെ ഖുർആൻ വിരുദ്ധ കള്ളഹദീസുകളെക്കുറിച്ച് ഒരു സമഗ്ര പഠനം. സഹീഹുൽ ബുഖാരി വിമർശിക്കപ്പെടുന്നു. അബൂഹുറൈറയുടെ തനിനിറം. അബൂഹുറൈറയും ഇസ്ലാമിൽ നടന്ന ഗുരുതരമായ അട്ടിമറികളും. എട്ടാം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത എട്ടാം ഭാഗം. ഖുർആനിലില്ലാത്ത, മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത ഒരാചാരവും ഒരു സുന്നത്തും മുസ്ലിംകൾക്ക് ബാധകമല്ലെന്ന് വിശുദ്ധ ഖുർആൻ. സുന്നത്തായ എല്ലാ ആരാധനകളും ഖുർആൻ വിരുദ്ധം. ചേലാകർമ്മം അനിസ്ലാമികം. മുഹമ്മദ് നബി മാതൃകയായി കാണിക്കാത്ത, ഖുർആനിൽ ഇല്ലാത്ത ചേലാകർമ്മത്തിലെ മതവും ശാസ്ത്രവും. സഹീഹുൽ ബുഖാരി, മുസ്ലിം തുടങ്ങിയ കള്ളഹദീസുകൾ കലർന്ന ഹദീസു ഗ്രന്ഥങ്ങൾ പ്രമാണമാക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ഒമ്പതാം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത ഒമ്പതാം ഭാഗം. ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ. ഇസ്ലാമിൽ നടന്ന ഗുരുതരമായ അട്ടിമറികളുടെ ചരിത്ര പശ്ചാത്തലം. യാതൊരു അത്ഭുതങ്ങളും കാണിക്കാത്ത, യാതൊരു അമാനുഷിക ദൃഷ്ടാന്തവും കാണിക്കാത്ത, ആകാശത്തു കയറാത്ത, നമ്മെപ്പോലെ ആഹാരം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്ന മനുഷ്യനായ ഒരു ദൈവദൂതൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ നബിയെ ഒരു ദൈവമാക്കി ചിത്രീകരിച്ച് നബിയുടെ മരണം കഴിഞ്ഞ് സുമാർ 20 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്ലാം സുന്നി ഷിയ എന്നിങ്ങനെ രണ്ട് രാഷ്ട്രീയ ചേരികളായി പിളർന്ന ചരിത്രം. ഖുർആനു പകരം ഹദീസുകളുണ്ടായ ചരിത്രം. ഇസ്ലാമിന് പകരം ഖുർആനും സുന്നത്തും എന്ന സുന്നി മതവും, ഖുർആനും അഹ്ലുൽ ബൈത്തും എന്ന ഷിയാ പ്രസ്ഥാനവും ഉണ്ടായ ചരിത്രം. അബൂഹുറൈറയും മുആവിയയും ഇസ്ലാമിൽ നടത്തിയ ഗുരുതരമായ അട്ടിമറികളുടെ ചരിത്രം. പത്താം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത പത്താം ഭാഗം. വിശുദ്ധ ഖുർആനിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. മുസ്ലിംകൾ ഖുർആനിലേക്ക്. സർവമത സത്യവാദം ഖുർആനിൽ. സുന്നി ഷിയ ഐക്യം ഖുർആനിലൂടെ മാത്രം. മാനവ ഐക്യം ഖുർആനിലൂടെ. ഖുർആൻ ലോക സമാധാനത്തിന്റെ ഗ്രന്ഥം. ഈമാൻ, ഇസ്ലാം കാര്യങ്ങൾ ഖുർആനിൽ നിന്നും. അക്ഷരാഭ്യാസം ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഒന്നാമത്തെ ഇസ്ലാം കാര്യം. നബി തിരുമേനിയുടെ അനുകരണീയമായ സുന്നത്തുകൾ. നബിയുടെ ബാങ്ക് വിളി എങ്ങനെയായിരുന്നു, അഥവാ ബിലാലിന്റെ ബാങ്ക് വിളി എങ്ങനെയായിരുന്നു. നബിയുടെ നമസ്കാര സമയം. നബിയുടെ നമസ്കാര രൂപം. നബിയുടെ നോമ്പ്. നബിയുടെ ഹജ്ജ്.
പരിശുദ്ധമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. ഇസ്ലാം സമത്വസുന്ദരവും പ്രായോഗികവുമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ്. മനുഷ്യൻ അള്ളാഹുവിനുവിടെയും ഇടനിലക്കാരായി ആരും പാടില്ലെന്ന് കൽപ്പിച്ച മതം ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചും മനുഷ്യ ജീവിതത്തിന്റെയും മനുഷ്യേതര ജീവികളുടെയും വിവിധ ഭാവങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാമീപ്യം തിരിച്ചറിയാൻ മനുഷ്യനെ പഠിപ്പിച്ച മതം. മനുഷ്യരെല്ലാം ഒരു പിതാവിന്റെയും മാതാവിന്റെയും സന്തതികളാണെന്നും അതിനാൽ മതത്തിന്റെയും വർഗവിദ്വേഷത്തിന്റെയും പേരിൽ പരസ്പരം പോരടിച്ചു മരിക്കരുതെന്നും മാനവരാശിയെ പ്രത്യേകമുണർത്തിയ ഒരു പ്രത്യയശാസ്ത്രം. കേവലമായ ആരാധനകളല്ല, നമസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ ആരാധനകളല്ല, മറിച്ച് പരോപകാരമുള്ള സൽക്കർമ്മങ്ങളും ചിന്തകളുമാണ് ജീവിത വിജയത്തിനും പരലോക മോക്ഷത്തിനുമൊക്കെ ആധാരം എന്ന് വിട്ടുപുറം പ്രഖ്യാപിച്ച മതം. ആയിരത്തിലധികം കൊല്ലങ്ങളുടെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇസ്ലാം എന്താണെന്ന് ലോകത്തിന് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേകനൂരുവിയുടെ ഖുർആനിക ദർശനങ്ങൾ അടിസ്ഥാനമാക്കി ഡോക്ടർ അബ്ദുൽ ജലീൽ പുറ്റക്കാട് തയ്യാറാക്കിയ സംഗീത ശില്പം ഇസ്ലാമിലേക്കുള്ള പാത.
ഈ ചിത്രീകരണം നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, വണ്ടൂർ, തിരൂർ, പുറ്റേക്കാട് യൂണിറ്റുകൾ.
വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മൗലവി ചേകന്നൂർ തിരുത്തിയ മുസ്ലീങ്ങൾക്കിടയിലെ ഖുർആൻ വിരുദ്ധ ചിന്താഗതികൾ എന്തൊക്കെയായിരുന്നു?